Last time I spoke about helps for doing evangelism faithfully and responsibly.
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സുവിശേഷീകരണം എങ്ങനെ വിശ്വസ്തതയോടെ ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി സഹായകരമായിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു പങ്കുവച്ചിരുന്നത്.
So last time I spoke part 1 of the message and today is the part 2 of that message.
ആ സന്ദേശത്തിന്റെ ഒന്നാം ഭാഗമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പങ്കുവച്ചത്. ഇന്ന് ഞാൻ രണ്ടാം ഭാഗം പങ്കുവയ്ക്കുന്നതായിരിക്കും.
Before I start today's message, I would like to start with a clarification.
ഞാൻ എന്റെ സന്ദേശം തുടങ്ങുന്നതിന് മുൻപായിട്ട് ചില കാര്യങ്ങളിൽ ഞാൻ വ്യക്തത കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു.
One of my good friends whom I met last week from the church, he told me something which I thought was very important.
സഭയിലുള്ള ഒരു നല്ലൊരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച ആ സുഹൃത്തിനെ ഞാൻ കണ്ടുമുട്ടുകയുണ്ടായി. അദ്ദേഹം എന്നോട് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു.
Now he said to me, Brother Sunil, we have all these upadeshis, all these preachers in the past who used to speak with a very simple gospel message, and people come to the Lord by hearing the simple gospel message.
Samaran Sunil, nammal kanja naalgalilokke nammal varshangalkku munpa ee sadharanakaraayittulla upadeshigal ingante aalkarokke undayirunnu valare സിമ്പിളായിട്ട് അവർ സുവിശേഷം പറഞ്ഞിരുന്നു. ഇങ്ങനെ ജനങ്ങള് കർത്താവിലേക്ക് വരികയും ചെയ്തു.
But you seem to be telling that, well, we have to tell such different things to different people. What did you exactly mean?
പക്ഷേ താങ്കൾ പറയുന്നതെന്ന് വെച്ചാല് ഓരോ വ്യക്തിയോടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വേണം സുവിശേഷം പറയേണ്ടത്. അതിനർത്ഥം എന്താണ്?
So I felt that's a very important thing to clarify.
എനിക്ക് തോന്നി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ഞാൻ അത് എന്നെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യം.
When Jesus Christ came in the book of Matthew, Mark and Mark, it is very clearly written, Jesus spoke about the message of the kingdom. His main message was, repent, for the kingdom of God is at hand.
മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും യേശു ക്രിസ്തു വന്ന് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് എഴുതി ഉള്ളത് ഇതാണ്. ദൈവരാജ്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മാനസാന്തരപ്പെടുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു.
We can say that in one sense Jesus Christ had only one message.
ഒരു തരത്തിൽ നോക്കിയാൽ യേശു ക്രിസ്തുവിന് ആകെ ഒരു സന്ദേശം മാത്രമേ പിന്നെയും പിന്നെയും പറയാനുള്ളായിരുന്നു.
He had his main message was, the kingdom of God is at hand.
യേശു ക്രിസ്തുവിന്റെ പ്രധാനപ്പെട്ട സന്ദേശം ഇത് തന്നെയായിരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു.
If you look at the life and message of Paul, Paul's main message was the message of the cross.
പൗലോസിന്റെ ജീവിതവും പൗലോസിന്റെ സന്ദേശവും നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ പൗലോസിന്റെ പ്രധാനപ്പെട്ട സന്ദേശം ഇതായിരുന്നു, ക്രൂശിന്റെ സന്ദേശം.
So in evangelism we also should have basically one message, the message of the cross, the message of God's love to the world as demonstrated through Christ Jesus.
അതുകൊണ്ട് നമുക്കും സുവിശേഷീകരിക്കുമ്പോൾ ആകെ ഒരു സന്ദേശം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, അതായത് ക്രൂശിന്റെ ആ സന്ദേശം, യേശുവിന്റെ ലോകത്തിനോടുള്ള ആ വലിയ സ്നേഹത്തിന്റെ സന്ദേശം.
We do not have any other message.
നമുക്ക് പറയാൻ വേറെ ഒരു സന്ദേശവുമില്ല.
In fact, Apostle Paul said, even if, he's talking about himself, he said, even if we or an angel from God comes and speaks to you any other message, let him be accursed.
പൗലോസ് എങ്ങനെയാണ് പറഞ്ഞത്? ഞങ്ങളോ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു ദൂതനോ വേറൊരു സുവിശേഷം കൊണ്ടുവന്നാൽ അവൻ ശപിക്കപ്പെട്ടെ.
Now it is one thing for us to say that there is one message.
ഒരു സന്ദേശം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ഒരു കാര്യം.
But at the same time we must understand that people are in different stages.
പക്ഷേ അതിന്റെ കൂടെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓരോ വ്യക്തിയും ഓരോ സ്റ്റേജിലാണ്, ഓരോ പക്വതയുടെ ലെവലിലാണ് ഇരിക്കുന്നത്.
They are in different conditions of life.
അവര് ജീവിതത്തിന്റെ പല സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നവരാണ്.
They are in different needs, felt needs in their lives.
അവരുടെ ജീവിതങ്ങളിൽ പല തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഉള്ളത്.
So in evangelism, it is not enough for us to just go and speak the message of cross for say 5 minutes or half an hour and then think that our job is over.
അതുകൊണ്ട് സുവിശേഷീകരണം ചെയ്യുമ്പോൾ ഒരേ സന്ദേശം അതേ സന്ദേശം തന്നെ 5 മിനിറ്റോ 30 മിനിറ്റോ പറഞ്ഞിട്ട് എന്റെ ജോലി തീർന്നു എന്ന് തിരിച്ചു വരിക അതല്ല കാര്യം.
I used the example of Jesus Christ last week and said to you, and I even put it in the WhatsApp group, of how Jesus Christ dealt with different people in a different way.
കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ സന്ദേശം പറഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിന്റെ മാതൃക ഞാൻ ഉപയോഗിച്ച് പറഞ്ഞു. യേശു ക്രിസ്തു ഓരോ വ്യക്തിയോടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അവരെ കൈകാര്യം ചെയ്തത്.
How did he speak to the Samaritan woman?
ശമര്യക്കാരി സ്ത്രീയോട് അദ്ദേഹം എങ്ങനെയാണ് സംസാരിച്ചത്?
There was a personal interaction going on there.
അവിടെ ശമര്യക്കാരി സ്ത്രീയോട് കൂടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സംഭാഷണം നടന്നിരുന്നു.
He said, "You have 5 husbands, and the one with whom you are living is not your husband." So there was a word of knowledge there.
യേശു ക്രിസ്തു ശമര്യക്കാരി സ്ത്രീയോട് പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നിന്റെ കൂടെ താമസിക്കുന്നു നിന്റെ ഭർത്താവല്ല. അപ്പോൾ യേശു ക്രിസ്തുവിന് ഒരു ജ്ഞാനത്തിന്റെ ഒരു ഗിഫ്റ്റ് അവിടെ പ്രവർത്തിച്ചു.
How did he speak to Nicodemus?
നിക്കോദിമോസിനോട് യേശു ക്രിസ്തു എങ്ങനെയാണ് സംസാരിച്ചത്?
But then he spoke differently to the rich young ruler. He said to the rich young ruler, "Go and sell everything that you have and then give it to the poor and then come and follow me."
ആ ധനികനായിട്ടുള്ള ഭരണാധികാരിയോട് യേശു ക്രിസ്തു മറ്റൊരു രീതിയിലാണ് സംസാരിച്ചത്. ഇങ്ങനെയാണ് പറഞ്ഞത്, നിനക്കുള്ള സമ്പത്തെല്ലാം പാവങ്ങൾക്ക് കൊടുത്തിട്ട് നീ എന്റെ പിന്നാലെ വരിക.
How did he speak to Zacchaeus?
സക്കായിയോട് യേശു ക്രിസ്തു എങ്ങനെയാണ് സംസാരിച്ചത്?
How did he speak to the adulterous woman?
വ്യഭിചാരിണിയായിട്ടുള്ള സ്ത്രീയോട് യേശു എങ്ങനെയാണ് സംസാരിച്ചത്?
What did he do with the lepers who came to him?
കുഷ്ഠരോഗികളായിട്ടുള്ള വ്യക്തികളോട് അദ്ദേഹം എങ്ങനെ സംസാരിച്ചു?
Well, he did not have a formulaic approach to every case that, okay, kingdom of God is near, you repent. I mean, he was not just telling the same words over and over again.
ഓരോ വ്യക്തികൾ വരുമ്പോൾ ഒരു സൂത്രവാക്യം പോലെ ഒരേ കാര്യം തന്നെ പിന്നെയും പിന്നെയും ആവർത്തിച്ചല്ല യേശുക്രിസ്തു പറഞ്ഞിരുന്നത്.
But his basic message was the same.
പക്ഷേ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പറയുമ്പോൾ പോലും അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാതിലായിട്ടുള്ള സന്ദേശം എപ്പോഴും ഒന്ന് തന്നെയായിരുന്നു.
I hope I have clarified this enough.
ഈ കാര്യത്തിനെ കുറിച്ച് ഞാൻ വ്യക്തത കൊണ്ടുവന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
So now, today I would like to continue this message.
ഈ സന്ദേശം ഇനി ഞാൻ തുടരുവാൻ ആഗ്രഹിക്കുന്നു.
First of all, I want to tell you that evangelism is a great privilege.
ആദ്യമായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, സുവിശേഷീകരണം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്.
I told this last time also.
ഈ കാര്യം തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു.
But I want to repeat it this time.
പക്ഷേ പിന്നെയും ആവർത്തിച്ച് തന്നെ ഞാൻ ഈ കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു.
God is the greatest evangelist. He is the greatest missionary.
ഏറ്റവും വലിയ മിഷണറിയും സുവിശേഷകനും ആരാണ്? ദൈവം തന്നെയാണ്.
He wants all people to be saved and to come to the knowledge of truth.
എല്ലാവരും രക്ഷിക്കപ്പെട്ട് സത്യത്തിന്റെ ജ്ഞാന പരിജ്ഞാനത്തിലേക്ക് വരണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം.
This I quoted from 1 Timothy chapter 2 verse 4.
ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം 1 Timothy 2:4 എഴുതിയിട്ടുണ്ട്.
He wants all people to be saved.
എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം.
He doesn't want anyone to perish.
ആരും നശിച്ചു പോകരുത് എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം.
But in this task of saving the people,
പക്ഷെ ഈ ജനങ്ങളെ രക്ഷിക്കുന്ന ഈ വലിയ ചുമതലയില്,
what did he do?
ദൈവം എന്താണ് ചെയ്തത്?
He sent his only begotten son.
തന്റെ ഏകജാതനായിട്ടുള്ള പുത്രനെ ദൈവം അയച്ചു.
So that he can die on behalf of sinful people.
പാപികളായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി ഈ ദൈവപുത്രൻ മരിക്കുവാൻ വേണ്ടി.
So that whoever believes in him should not perish but will have everlasting life.
അങ്ങനെ ഈ ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യും.
And on the day of Pentecost, he sent the Holy Spirit.
എന്നിട്ട് അത് മാത്രമല്ല, പെന്തിക്കോസ്തിന്റെ ദിവസം ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചു.
And Holy Spirit came upon the disciples, all the disciples.
അവിടെ ഇരുന്ന എല്ലാ കാത്തിരുന്ന എല്ലാ ശിഷ്യന്മാരുടെ മുകളിലും
പരിശുദ്ധാത്മാവ്. You shall receive power when the Holy Spirit shall come upon you.
പരിശുദ്ധാത്മാവോ നിങ്ങളുടെ മുകളിലേക്ക് വരികയും നിങ്ങളെ ശക്തി ലഭിക്കുകയും ചെയ്യും.
And you will be my witness in Jerusalem, Judea, Samaria, and to the ends of the earth.
എന്നിട്ട് യഹൂദിയ, ശമേരിയ, യെരുശലേം, ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളായി തീരും.
Please note, God didn't say Holy Spirit will be my witness.
നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവം ഇങ്ങനെയല്ല പറഞ്ഞത്, പരിശുദ്ധാത്മാവ് എന്റെ സാക്ഷിയാകും എന്നല്ല.
He said, you will be my witnesses.
നിങ്ങൾ എന്റെ സാക്ഷിയാകും എന്നാണ് യേശു.
But remember, Holy Spirit will be involved. He will give you boldness. He will give you power. He will give you gifts.
പക്ഷെ നിങ്ങൾ ഓർക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശക്തി തരും, വരങ്ങൾ തരും, നിങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കും എന്ന് പറഞ്ഞു.
Now in evangelism, what do we basically want?
സുവിശേഷീകരണത്തിൽ നമ്മൾ എന്തുമാണ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്?
You see, there is a interesting word called hit and run evangelism.
ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പദമുണ്ട്, ഇങ്ങനെ നമ്മൾ ഈ മാങ്ങായാല് കല്ലെറിഞ്ഞ് വീണെങ്കിൽ വീണട്ടെ വീഴട്ടെ എന്നുള്ള ഒരു അർത്ഥമാണ് അതിൽ വരുന്നത്.
Or you know, in the roads accidents, there's something called hit and run case. You just hit it and then afterwards you just escape and you just go from the scene.
അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, ഈ റോഡിലൊക്കെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുവാണ്, അപ്പൊ വണ്ടി വേറൊരു വണ്ടിയിൽ വന്ന് കൂട്ടി ഇടിച്ചിട്ട് പെട്ടെന്ന് പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടും.
Well, in evangelism, we basically want people to be converted, that they should have conversion experience.
സുവിശേഷീകരണത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഇതാണ്, ജനങ്ങളുടെ ഉള്ളിൽ മാനസാന്തരം വന്ന്, അവരുടെ ഉള്ളിൽ വ്യത്യാസം, ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു അനുഭവം തരണം.
What does a conversion experience involve?
ഈ മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ എന്തൊക്കെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്?
നമ്പർ 1,
ആദ്യമായിട്ട്
an insight, a realization of the need for that person.
ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു അവബോധം വരുന്നു, ഒരു ഉൾക്കാഴ്ച വരുന്നു, എന്റെ യഥാർത്ഥ ആവശ്യം എന്തുവാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കാൻ തുടങ്ങും.
That somewhere along the way that person realizes, oh, I need God.
ആ വ്യക്തി ഇങ്ങനെ മനസ്സിലാക്കുവാൻ തുടങ്ങുന്നു, അയ്യോ എനിക്ക് ദൈവത്തിന്റെ ആവശ്യമുണ്ടല്ലോ
എന്ന്. I am incomplete without God.
ദൈവമില്ലാതെ ഞാനല്ല എന്ന് ഒരു ബോധം വരുന്നു.
I need to get right with God.
എനിക്ക് ദൈവത്തിന്റെ കൂടെയുള്ള ബന്ധത്തിൽ ഒരു ശരിയായ അവസ്ഥയിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം.
I am a bad person.
ഞാൻ ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ.
I am a unclean person. മലിനതയുള്ള ഒരു
വ്യക്തിയാണ്.
I need to get right with God.
ദൈവവുമായിട്ടുള്ള ഒരു ശരിയായിട്ടുള്ള ബന്ധത്തിലേക്ക് എനിക്ക് മടങ്ങി വരണമല്ലോ എന്നുള്ള ഒരു ബോധം വരുന്നു.
Brothers and sisters, this needs to happen in a person.
ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നതിലെ പറ്റത്തുള്ളൂ.
Jesus Christ said only the sick need the physician.
യേശു ക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്, രോഗികൾക്ക് മാത്രമേ വൈദ്യന്റെ ആവശ്യമുള്ളൂ.
Imagine if a person doesn't even understand that that person is sick. I mean, what is the point in pushing them to the hospital?
ഒരു വ്യക്തിക്ക് ഞാൻ രോഗിയാണെന്നുള്ള ആ ബോധമില്ലെങ്കിൽ ആ വ്യക്തിയെ ഉന്തി തെള്ളി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ പ്രയോജനമുണ്ടോ?
So in conversion experience, it did not happen only in one day. It may happen over a period of time, but over a period of time, at least people should come to a realization that they are creatures who need God. They need to walk in the purpose. They need to know the purpose of God. They need to obey God. They need to be in right relation with Him.
അപ്പോൾ ഈ മാനസാന്തരം എന്ന് പറയുന്നത് അതൊരു യാത്രയാണ്, അതൊരു അനുഭവമാണ്, അത് സമയം എടുത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ സമയം എടുക്കുന്ന ആ സമയത്ത് വ്യക്തിയുടെ ഉള്ളിൽ ഒരു ബോധം വരുന്നു, എനിക്ക് ദൈവത്തിന്റെ ആവശ്യമുണ്ടല്ലോ, ഞാൻ പാപിയായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ എന്നൊക്കെ മനസ്സിലാകുമെന്ന് തോന്നുന്നു.
So the second part of conversion is, once a person understands this, they turn to Jesus Christ. They believe in the person of Jesus Christ. They believe in the work of Jesus Christ, what he did on the cross.
അപ്പോൾ ഈ മാനസാന്തരത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ വ്യക്തി യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു, ഇനി യേശു ക്രിസ്തുവിന്റെ ആ എന്ന വ്യക്തിയിൽ അവർ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തുവിനെ എനിക്ക് ആവശ്യമുണ്ടല്ലോ എന്ന് അവർ അംഗീകരിക്കുന്നു.
Now you can understand, we cannot really produce this insight and repentance and faith in people in the matter of few minutes or hours.
അപ്പോൾ ഇങ്ങനത്തെ ഉൾക്കാഴ്ചയും അവബോധവും ഒക്കെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ 5 മിനിറ്റിലോ ഒരു കുറച്ച് മണിക്കൂറുകൾ എടുത്ത് നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും.
Only the Holy Spirit can do this work. He is the one who can convict the people of sin, righteousness and judgment.
പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം തരുന്നത് പരിശുദ്ധാത്മാവ് മാത്രമാണ്.
But God calls us to be involved in this process.
പക്ഷേ ഈ ഒരു വലിയ പ്രക്രിയയിൽ നമ്മളും ഉൾപ്പെടണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
Some of you might be telling, Brother Sunil, what are you saying? Sometimes you say that we cannot do anything and then you say we must do something. What are you trying to say?
അപ്പോൾ നിങ്ങളിൽ ചിലർ ചോദിച്ചേക്കാം, സഹോദരൻ സുനിലേ നിങ്ങൾ എന്തുവാണ് ഈ പറയുവാൻ ആഗ്രഹിക്കുന്നത്? ചിലപ്പോൾ പറയും നമ്മൾ ഇതിൽ പങ്കു ചേരണം, ചിലപ്പോൾ പറയും ദൈവമാണ് ഇത് പ്രവർത്തിക്കുന്നത്, എന്തുവാണ് നിങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്?
Well, there are a few facts. Number one, we by ourselves cannot cause repentance or faith in anybody, but at the same time God is calling us to be involved in evangelism, and as we are involved in evangelism, Spirit of God will work, and together, I would say, He involves us together to be involved in making dead people alive.
ഇപ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ഒരു വ്യക്തിയെ നമ്മൾ നിർബന്ധിച്ച് മാനസാന്തരപ്പെടുത്താൻ പറ്റത്തില്ല, പക്ഷേ ദൈവം നമ്മളെ വിളിക്കുന്നത് ദൈവത്തിന്റെ കൂടെ പ്രവർത്തിച്ച് ഒരു ആത്മീയമായിട്ട് മരിച്ചു കിടക്കുന്ന വ്യക്തിയെ ജീവിപ്പിക്കുവാൻ വേണ്ടി അവന്റെ കൂടെ പ്രവർത്തിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുവാണ്.
As the late evangelist Ravi Zacharias used to say, God did not only come to make bad people good, but he came to make dead people alive.
അടുത്തിടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോയ ദേവദാസൻ രവി സഖറിയാസ് ഇങ്ങനെയാണ് പറഞ്ഞത്, ദൈവം
ഈ ചീത്ത ആൾക്കാരെ ഒരു നല്ല ആൾക്കാരാക്കാൻ വേണ്ടി മാത്രമല്ല വന്നത്, ദൈവം വന്നത് മരിച്ച ആൾക്കാർക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സോ ടുഡേ ദ സെക്കൻഡ് പോയിന്റ് വിച്ച് ഐ വുഡ് ലൈക്ക് ടു സേ,
ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് ഇതാണ്,
Evangelism is a dangerous activity.
അത് അപകടകരമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് സുവിശേഷീകരണം.
Evangelism is a subversive activity.
അത് അതിമറി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്.
Evangelism is not a puppy game.
അതൊരു കുട്ടിക്കളിയല്ല.
It's not a game of Ludo.
സുവിശേഷീകരണം എന്ന് പറയുന്നത് നമ്മൾ ലൂഡോ കളിക്കുന്നത് പോലത്തെ കൊച്ചുപിള്ളാത്ത ഒരു കളിയൊന്നുമല്ല.
In evangelism, what are we trying to do?
സുവിശേഷീകരണം ചെയ്യുമ്പോൾ നമ്മൾ എന്തുവാണ് ചെയ്യാൻ പോകുന്നത്?
Imagine we are living in a country where an enemy is ruling.
ഒന്ന് സങ്കൽപ്പിച്ചു നോക്കുക, നമ്മൾ ഒരു താമസിക്കുന്ന രാജ്യത്ത് അവിടെ ഭരണാധികാരി ശത്രുക്കളാണ്.
And we are trying to rescue some people from that enemy country and we are planning to take them away.
അപ്പോൾ ആ ശത്രുക്കൾ ഭരിക്കുന്ന ആ രാജ്യത്തിൽ നിന്നും നമ്മൾ ഒരാളെ ഇവിടുന്ന് രക്ഷിച്ച് രാജ്യത്തിന് പുറത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു.
Around 20 years back, I saw an English movie.
ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടിരുന്നു.
This movie was about the World War II.
അപ്പോൾ ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിനെ കുറിച്ചുള്ള ഒരു പടമായിരുന്നു.
And as those of you who know the history, you would know that that was a time when Hitler, who was the ruler of Germany at that time, he was wanting to exterminate the Jews.
നിങ്ങൾക്ക് നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും ആ സമയങ്ങളിൽ ഹിറ്റ്ലർ ജർമ്മനിയെ ഭരിച്ചുകൊണ്ടിരുന്ന ഹിറ്റ്ലർ യഹൂദന്മാരെ ഒന്നടങ്ക കൊല്ലുവാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു.
And he was getting hold of innocent Jews and putting them into concentration camps.
അപ്പോൾ നിഷ്കളങ്കരായിട്ടുള്ള യഹൂദന്മാരെ ഹിറ്റ്ലറിന്റെ സൈന്യം വന്ന് പിടിച്ചുകൊണ്ടുപോയി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടിടുമായിരുന്നു.
And into gas chambers and
അവരെ ഉപദ്രവിക്കുകയും അവരെ ഗ്യാസ് ചാമ്പറിൽ കയറ്റി അവരെ കൊല്ലുകയും ചെയ്യുമായിരുന്നു.
Very cruel way.
വളരെ ഹീനമായിട്ടുള്ള രീതിയിൽ ദാരുണ്യാന്ത്യമായിരുന്നു അവർക്ക് എടുത്തുകൊണ്ടിരുന്നത്.
Now there was a man called Schindler.
ആ സമയത്ത് ഷിൻഡ്ലർ എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടായിരുന്നു.
This man, he was not a Jew, but he wanted to save these Jews.
ഈ ഷിൻഡ്ലർ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു യഹൂദനല്ലായിരുന്നു, പക്ഷെ അദ്ദേഹം ഈ യഹൂദന്മാരെ രക്ഷിക്കുവാൻ ആഗ്രഹിച്ചു.
He was attempting to save them.
എന്നിട്ട് ഈ യഹൂദന്മാരെ രക്ഷിക്കുവാനുള്ള വേണ്ടി പ്രയത്നിച്ചു.
And this movie is about how he finally managed to save quite a few Jews.
അങ്ങനെ ഇദ്ദേഹം കുറെ യഹൂദന്മാരെ രക്ഷിച്ചതിന്റെ സംഭവ കഥയാണ് ഈ ഇംഗ്ലീഷ് മൂവിക്ക് അകത്ത് കാണിച്ചിരിക്കുന്നത്.
Why am I telling this story to you now?
ഈ സംഭവ കഥ എന്തിനാ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്?
Please understand that what Schindler was trying to do was very dangerous for Schindler himself.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഷിൻഡ്ലർ ചെയ്തിരുന്ന ആ പ്രവൃത്തി എന്ന് പറയുന്നത് ഷിൻഡ്ലറിന്റെ ജീവിതത്തിന് തന്നെ അപകടകാരിയായിട്ടുള്ള കാര്യമായിരുന്നു.
Because if the Nazi Germany army people came to know that some people are trying to rescue the Jews, he gone.
അതായത് ഈ നാസി സൈന്യം എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിനെ കുറിച്ച് കണ്ടുപിടിച്ച് ഇത് മനസ്സിലാക്കി എന്ന് വെച്ചു, ഇയാളെ യഹൂദന്മാരെ രക്ഷിക്കുവാൻ ശ്രമിക്കുക എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഷിൻഡ്ലറിന്റെ ജീവിതം തന്നെ പോയാൽ ഉള്ള എല്ലാ സാധ്യതയും.
Brethren, please understand that when you are doing evangelism, you are actually trying to save people from the clutches of Satan.
പിശാചിന്റെ ആ നിയന്ത്രണത്തിൽ നിന്നും വളരെ രക്ഷിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സുവിശേഷീകരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
And please understand that what you are doing is not liked by the ruler of this world.
അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ കാര്യം ഈ ലോകത്തിന്റെ ഭരണാധികാരിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
Evangelism is not for the faint hearted.
ഭീരുക്കൾക്ക് വേണ്ടി ഉള്ള ഒരു പ്രവൃത്തിയല്ല സുവിശേഷീകരണം.
ഹലോ, I want to tell all of you.
നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്.
You see, Gideon had a large army of around 30,000 people.
ഗിദയോന് ഒരു വലിയ സൈന്യത്തിനെ ഒരുക്കി വെച്ചു, 30,000 ആൾക്കാരുണ്ടായിരുന്നു അതിന്റെ അകത്ത്.
And so Gideon said, God said, I don't need such a big army.
ഇത്ര വലിയ സൈന്യമൊന്നും എനിക്ക് അതിന്റെ ആവശ്യമില്ല.
Then Gideon said, all those who are fearful, go back.
അപ്പോൾ ഗിദയോൻ ഇങ്ങനെ പറഞ്ഞു, ഭീരുക്കളായിട്ടുള്ള ഭയമുള്ളവരെല്ലാരും അങ്ങ് തിരികെ പോകുക.
They were given an option, go back.
അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ തിരികെ പോകാം.
A large proportion of people went back actually.
അത് കേട്ടുടനെ തന്നെ ഭൂരിപക്ഷം ആൾക്കാർ അത് തിരികെ പോവുകയും ചെയ്തു.
Disciples fellowship church, the disciples fellowship people, I want to tell you, if you are afraid, go back, don't evangelize.
അപ്പോൾ disciples fellowshipile സഹോദരന്മാരെ, ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, നിങ്ങൾക്ക് സുവിശേഷീകരിക്കുവാൻ ഭയമുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണ്ട.
Well, I am saying that if you are fearful, ask for the filling of the Spirit, he will give you boldness.
അപ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ ദൈവത്തിനോട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചോദിക്കുക, അതിന്റെ ധൈര്യം ചോദിക്കുക, ദൈവം നിങ്ങളെ ധൈര്യം നിറയ്ക്കും.
But if you are still fearful, hold on.
എന്നിട്ടും നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സുവിശേഷീകരിക്കാൻ പോകണ്ട.
You don't have the privilege of working with God to save lives.
ജനങ്ങളെ ജീവിതങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ കൂടെ പ്രവർത്തിക്കാനുള്ള ആ പദ്ധതി നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുക.
Well, now what is our role? What shall we do? What should we do?
ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചേക്കാം, സഹോദര നിങ്ങൾ എന്തുമാണ് ചെയ്യേണ്ടത്?
What can we do?
ഞങ്ങളെ കൊണ്ട് എന്തുമാണ് ചെയ്യാൻ പറ്റുന്നത്?
Now let me tell something which all of you can do.
നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ.
All of you can give testimony.
നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പറയുവാൻ പറ്റും.
Even the newest believer can give a testimony.
ഏറ്റവും പുതിയ വിശ്വാസിക്ക് പോലും അതിന്റെ സാക്ഷ്യം പറയുവാൻ പറ്റും.
You see, the great thing about testimony is you are only telling what you saw, what you heard, what you experienced. You don't have to study anything, or you don't have to get mature. I mean, what happened to you? What did you experience? That anybody can say, isn't it?
But ee sakshyam parayunnathinte mahathyam endo annu vachala adinathu namu kochiri paduthum vivaram ondum venda. നമ്മള് അനുഭവിച്ച കാര്യം, കണ്ടതും കേട്ടതും കാര്യം, അത് മാത്രം അതേപടി എന്ന് പറഞ്ഞാൽ മതി.
You don't even need to be very mature for that. On the day that you are born again or you come to the Lord, you can tell people.
അപ്പോൾ അതിനു വേണ്ടി ഒത്തിരി പക്വതയും വേണമെന്നില്ല. നിങ്ങൾ വീണ്ടും ജനിച്ച ആ ദിവസം തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സാക്ഷ്യം പറയാം.
The wonderful example is that of the Samaritan woman.
അപ്പോൾ ഇതിന്റെ ഒരു വലിയ ഒരു ഉദാഹരണമാണ് ശമര്യക്കാരി.
On the day she met with Jesus, she went to her village and said, "Oh, see this man who has told everything about what I went have experienced in my life."
Yesu samariyakari striya yesuvine kandamuttiya adhe divasam thanne tande gramathil thirige poi aalkarodu parnju, "Ayyo varuven ende kooda varuven ende jeevithathine kurichu ellathum sagaladum arinjum parinjum irikkina vyaktiye njan kaanichu thara."
The blind Bartimai, when he was questioned, well, what happened? A group of people came and said, "Tell us, what happened? And when he was questioned too much, he said, "Well, I don't know the details. All I know is I was blind, but now I see."
അന്ധനായിട്ടിരുന്ന ഭക്തിമാരിയുടെ കാഴ്ച ലഭിച്ചപ്പോൾ എല്ലാവരും വന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി, ആരാണ് നിന്നെ സൗഖ്യമാക്കിയത്? അപ്പോൾ ഭക്തിമായി ഇങ്ങനെയാണ് പറഞ്ഞത്, "ആരെന്നെ സൗഖ്യമാക്കിയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം. ഒരു സമയത്ത് ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ എനിക്ക് കാഴ്ച ലഭിച്ചിരിക്കുന്നു."
You see, when we give testimony, this can create an interest in people.
നമ്മൾ നമ്മുടെ സാക്ഷ്യം പറയുമ്പോൾ അത് കേൾക്കുന്നവരുടെ ഉള്ളിൽ ഒരു താല്പര്യം ഉളവാക്കും.
They would also like, "Oh, I would also like to experience this day."
അപ്പോൾ അവർ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും, ഞാനും ഇനി അത് ഇത് അനുഭവിക്കുന്നതിനെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു.
Hearing testimonies can create hunger in people.
സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ ഒരു താല്പര്യം, ഒരു ആഗ്രഹം ഉളവാക്കും.
The other very interesting thing about testimony is, you see, when you preach or when you give share the gospel, people can always oppose you. People can say, "No, but this is wrong. I don't agree with this." But when you share a testimony, they cannot refute it. They cannot say, "You have not experienced." Are yeah, I have experienced. I have seen it. So no one can refute an experience, a testimony. On the other hand, when you say something, people can always come against you and say,
നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ അതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് ഇതാണ്, നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ അത് ആർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല. അത് മറിച്ച് നമ്മൾ വചനത്തിൽ നിന്നെടുത്ത് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുമ്പോൾ ഉടനെ തന്നെ അതിനെ നിഷേധിക്കുവാൻ ആൾക്കാർ ശ്രമിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അനുഭവിച്ച, നമ്മൾ കടന്നുപോയ കാര്യങ്ങള്, നമ്മൾ പ്രാപിച്ച കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് അവർക്ക് നിഷേധിക്കുവാൻ പറ്റുകയില്ല.
So some people say, "Brother, I don't know, when I share something, people ask so many questions, I don't know any answer, so what will I say?" I said, "At least you can tell what has done to you."
അപ്പോൾ ചിലർ എന്നോട് പറയാറുണ്ട്, "അയ്യോ സഹോദര, ഞാൻ ആൾക്കാരോട് സുവിശേഷം പറയാൻ പോകുമ്പോൾ അവർ തിരിച്ച് ഇങ്ങോട്ട് പല ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു, എനിക്കതിന് എല്ലാത്തിനും ഉത്തരമൊന്നുമില്ല." അപ്പോൾ ഞാൻ അവരോട് പറയുന്നത് ഇതാണ്, നിങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ പറ, കുറഞ്ഞ പക്ഷം അതെങ്കിലും നിങ്ങൾ ഒന്ന് ചെയ്യുക.
You can say, "God has forgiven my sins. He has given me eternal life. He has given me satisfaction. He has brought me into relationship with Him." You can say what you have received, what you are convinced about.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, "ദൈവം എന്റെ പാപങ്ങളെ ഒക്കെ ക്ഷമിച്ചു, ദൈവത്മായിട്ടുള്ള ഒരു നിരപ്പില് ദൈവം എന്നെ കൊണ്ടുവന്നു." അപ്പം ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പറ.
Now, a few things about testimony. It is good to prepare our testimony.
നമ്മുടെ സാക്ഷ്യത്തിനെ തയ്യാറാക്കി എഴുതി വെക്കുന്നതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്.
I mean to say that we should be able to share our testimony, if necessary, in a detailed way. But if necessary, we should be able to say our testimony in 5 minutes also.
ആവശ്യം വന്നാൽ വളരെ ഡീറ്റെയിലിൽ നമ്മുടെ സാക്ഷ്യം പറയാൻ നമ്മൾ തയ്യാറായിരിക്കണം. അല്ലെങ്കിൽ ആവശ്യം വന്നാൽ ചുരുക്കം സമയങ്ങളിൽ നമ്മുടെ സാക്ഷ്യം പറയാനും നമ്മൾ തയ്യാറായിട്ടിരിക്കണം.
And please don't exaggerate in your testimony.
പിന്നെ വേറൊരു കാര്യം, ഇല്ലാത്ത കാര്യം കൂടെ ഉള്ളതുപോലെ പറയുക ചെയ്യരുത്.
Don't add masala to your testimony.
നിങ്ങളുടെ ടെസ്റ്റിമണി മുളകൊക്കെ കൂടുതലായിട്ട് മസാല കൂടുതൽ ചേർക്കരുത്.
Some people they say, I was about to die and the doctor said there is no chance. You know, sometimes doctor didn't really say there is no chance. Doctor said, you know, there is a slight. I mean, sometimes we exaggerate unnecessarily. We think that that will glorify God. Sorry, that is not going to glorify God.
അപ്പം നമ്മള് ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ സാക്ഷ്യത്തെ കുറച്ചുകൂടെ പൊലിപ്പിച്ചെന്ന് പറയും. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കിട്ടും. അയ്യോ, ഞാൻ മരിക്കാൻ പോവായിരുന്നു, ഡോക്ടർമാര് പറഞ്ഞു, ഇനി ഒരു രക്ഷയില്ല, കൈവിട്ടു ഒന്നും അല്ലായിരുന്നു ഡോക്ടർമാര് പറഞ്ഞ. അതായത് മരിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നായിരിക്കും ഡോക്ടർ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ അതിനെ അങ്ങ് പൊലിപ്പിച്ച് പറയുമ്പോൾ അത് ദൈവത്തിന്റെ മഹത്വം കൊടുക്കത്തില്ല.
Again, the testimony should be about what God has done, not about what I have done.
എന്നൊരു മറ്റൊരു കാര്യം ഇതാണ്, നമ്മുടെ സാക്ഷ്യം പറയുമ്പോൾ ദൈവം എന്തോ ആണ് ചെയ്തത് അതിനെ കുറിച്ചാണ് പറയേണ്ടത്, ഞാൻ എന്തോ ആണ് ചെയ്തത് അതിനെ കുറിച്ചല്ല
പറയേണ്ടത്. So for example, I should not be basically focusing on what I am doing as a doctor and how many people are blessed through me, etc., etc. Okay, that can come by the grace of God, something has happened, but yet the focus should be on what God has done in us.
ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുമ്പോൾ, ഓ ഞാൻ ഡോക്ടറാണ്, ഞാൻ എന്റെ രോഗികൾക്ക് വേണ്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അതൊക്കെ ഇടയ്ക്ക് സാക്ഷ്യം പറയുന്നതിന്റെ ഇടയ്ക്ക് വന്നേക്കാം. പക്ഷേ ദൈവത്തിനാണ് മഹത്വം കൊടുത്ത് നമ്മൾ സാക്ഷ്യം പറയേണ്ടത്.
So now I am talking about what can we do, and first thing I said we can do, we can give our testimony.
അപ്പോൾ സുവിശേഷീകരണം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് നമ്മൾക്ക് നമ്മുടെ സാക്ഷ്യം പറയാം.
What we can do, number two, we can help the people in various ways.
രണ്ടാമതായിട്ട് പല രീതിയിൽ നമ്മൾക്ക് മറ്റുള്ളവരെ സഹായിക്കാം.
Last time I told you that the whole motivation for our evangelism should be that we are loving people.
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്, സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള നമ്മുടെ ആ മോട്ടിവേഷൻ, ആ ഉദ്ദേശം ഇതായിരിക്കണം, അവരോട് അവരെ സ്നേഹിക്കുവാൻ വേണ്ടി.
We need to hear them.
അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത കഥകൾ അവർ പറയുമ്പോൾ നമ്മൾ
Many times in evangelism we think that we have to go, hello, tuk 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 tuk, yes, Jesus died for you, you are a sinner, you must believe. You don't even know them. Let us know the people, let's hear their stories, what, who they are.
അപ്പോൾ നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ ഹലോ നോക്ക് 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 ഞാൻ വന്നിരിക്കുന്നു, നമ്മൾ കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞു കേൾപ്പിച്ചു അതുകൊണ്ട് തീർന്നു. ഇങ്ങനെയല്ല, നമ്മളൊരു വ്യക്തി അറിയത്തില്ലെങ്കിൽ അവരെ പരിചയപ്പെട്ട് അവരുടെ ജീവിതത്തിനെ കുറിച്ചുള്ള കഥകൾ അവർ പറയുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച്
കേൾക്കാം.
അപ്പോൾ അങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് അവരുടെ അവസ്ഥ മനസ്സിലാകാൻ തുടങ്ങും. അവരുടെ മനസ്സിലാക്കൽ എങ്ങനെയാണെന്ന്, എങ്ങനെയൊക്കെയാ ഇരിക്കുന്നതെന്ന്, കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക്
മനസ്സിലാകും.
അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന്
And accordingly we can help them.
അതനുസരിച്ച് നമുക്ക് അവരെ സഹായിക്കാനുള്ള സാധ്യത.
They may be having some physical needs.
ചിലപ്പോൾ അവർക്ക് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടായേക്കാം.
They may be hungry.
ചിലപ്പോൾ അവർ വിശപ്പായിരിക്കും.
They may be sick.
ചിലപ്പോൾ അവർക്ക് രോഗികളായിരിക്കും.
They may be demon possessed.
ചിലപ്പോൾ അവർ ദുഷ്ടാത്മ ശക്തികളാൽ പിടിക്കപ്പെട്ടവരായിരിക്കും.
They may be going through depression.
ചിലപ്പോൾ അവർ നിരാശ വിഷാദ രോഗത്തിൽ കൂടെ ഒക്കെ കടന്നു പോവുകയായിരിക്കും.
Of course the root of all this is a spiritual issues.
അപ്പോൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനമായിട്ട് കാതിലായിട്ട് ചിലപ്പോൾ ആത്മീയ ചില വിഷയങ്ങൾ ഉണ്ടായിരിക്കും.
But if we love them, we can help them.
പക്ഷേ നമ്മൾ അവരെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റൂ.
Remember, evangelism is not only merely going and telling a message as if we are a postman. Or, you know, evangelism is proclaiming the good news in the demonstration of the power and spirit.
അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്, നമ്മൾ ഒരു പോസ്റ്റ്മാനെ പോലെ ഒരു കത്ത് അല്ലെങ്കിൽ ഒരു സന്ദേശം കൊണ്ട് ഒരു വ്യക്തിയെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ജോലി തീർത്തിട്ട് പോകുകയല്ല. നമ്മൾ സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ സന്ദേശത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അത് നമ്മള് ഒരു വ്യക്തിയിലേക്ക് എത്തിക്കുക ചെയ്യുന്നത്.
First Corinthians chapter 2, in First Corinthians chapter 2, verse 3 and 4, Apostle Paul, he says, and I would like ask Shanti to read that in Malayalam.
1 Corinthians, 2-amathe adhyayathinte Malayalathil adu 4-um 5-um vakyamaanu. അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്.
So if there is a need for healing in that place, we can pray for them.
അപ്പോൾ ആ സ്ഥലത്ത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
Provided we have a concern for them.
അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് അവരോട് നമുക്കൊരു സ്നേഹമോ കരുതലോ ഉണ്ടെങ്കിൽ മാത്രമേ.
If you are not truly concerned, don't pray. I don't think that prayer will come to pass.
യഥാർത്ഥമായിട്ടുള്ള സ്നേഹമോ കരുതലോ അവരോട് ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും വലിയ കാര്യമില്ല.
If there is a demonic issue there, cast out demons.
അവിടെ ആ വ്യക്തി ദുഷ്ടാത്മാവിനാൽ പിടിക്കപ്പെട്ടിരിക്കും, ബാധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ ദുഷ്ടശക്തിയെ പുറത്താക്കുക.
One practical advice is from my side. I think that if you have to pray for somebody like this in the context of evangelism, it is better to pray in front of them rather than saying, I will pray at home. Because, you see, when we pray in front of them, they are seeing and hearing the prayer. And maybe even at that time they may experience something, or at least they know what we pray. On the other hand, if we are praying secretly for them, maybe God will act, but they won't know that it is this God who acted. They will think that it is their God anyway to whom they are praying. They acted.
സുവിശേഷീകരണത്തിന് വേണ്ടി പ്രായോഗിക തലത്തിൽ ഞാൻ ഒരു അഡ്വൈസ് എന്റെ സൈഡിൽ നിന്ന് തരട്ടെ, അതിതാണ്, നിങ്ങൾ അഥവാ പറയുക ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ പ്രാർത്ഥിക്കുക. വീട്ടിൽ പോയി രഹസ്യമായിട്ടിരുന്ന് ദേവദേവി പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിന്റെ കാരണം ഇതാണ്, നമ്മൾ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് സൗഖ്യമോ വിടുതലോ കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാകും ഈ യേശു ദൈവം തന്നെയാണ് ഈ വിടുതലിന്റെ സൗഖ്യത്തിനെ പ്രവൃത്തി ചെയ്തത്. മറിച്ച് നിങ്ങൾ വീട്ടിൽ പോയി രഹസ്യമായിട്ട് പ്രാർത്ഥിച്ച് അവർക്ക് വിടുതലോ സൗഖ്യമോ കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ അവർ ചിന്തിച്ചേക്കാം, ഓ ഞാൻ എന്റെ ദൈവത്തിനോട് ദേവനോട് പ്രാർത്ഥിച്ച് എന്റെ ദേവൻ കേട്ടു എന്ന് ചിലപ്പോൾ പറഞ്ഞിരുന്നു.
Of course you can pray in front of them and continue to pray at home. So I'm not stopping you from that. All I'm saying is praying in front of them, I think it's important. If you want to pray for their healing, that is.
ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുന്നതായിരിക്കും നല്ലത് എന്ന്.
Now again, if necessary, we can give physical help to them.
ആവശ്യമുണ്ടെങ്കിൽ ഇത് മാത്രമല്ല നമുക്ക് ഭൗതിക സഹായവും ചെയ്തു കൊടുക്കാം.
Now, but we shouldn't have a attitude, hey, you needy person, I am going to help you, okay? You know, don't help in that sense. Don't demean them.
അപ്പോൾ നമ്മൾ അവർക്ക് ഭൗതിക സഹായം ചെയ്തു കൊടുക്കുമ്പോൾ അയ്യോ കഷ്ടം, ഞാൻ നിനക്ക് എന്നെ കുറച്ച് സഹായം ചെയ്തു തന്നേക്കാം എന്നുള്ള രീതിയിൽ അവരെ പുച്ഛത്തോടെ കണ്ട് അവരെ സഹായിക്കാൻ പോകരുത്.
And we are not even giving help in return. For example, we are saying, we will give you help, but you must follow Jesus, okay? You know, Jesus Christ, when he healed the lepers, he healed them. Of course, he expected that they would come back, but he did not make that as a condition for healing them.
അതു മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുമ്പോൾ അതിനൊരു വ്യവസ്ഥ ഇല്ലാതെ വേണം നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഓക്കെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിനക്ക് സഹായം ചെയ്തു ഇനി നീ ദൈവത്തിനെ പിൻഗമിക്കുക, അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ച് ഉള്ള ഉദ്ദേശത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ സഹായിക്കുകയോ നമ്മൾ ചെയ്യാൻ പാടില്ല. യേശു ക്രിസ്തു അങ്ങനെ ചെയ്തിരുന്നില്ല.
So I said, what can we do? Number one, we can do give testimony. Number two, we can help by giving physical help, by giving mental and emotional help, by praying, by praying for healing, by casting out demons, or you know, whatever is required, we can help. So these are two important things which we can do.
അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ സാക്ഷീകരിക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. രണ്ടാമതായിട്ട് നമ്മളെ സഹായിക്കണം എന്ന്. ഈ സഹായം എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ളതായിരിക്കാം, മാനസികമായിട്ടും വികാരപരമായിട്ടുള്ളതും ആത്മീയമായിട്ടുള്ളതും എല്ലാ തലത്തിലും, ഭൗതികമായിട്ടുള്ള എല്ലാ തലത്തിലുള്ള സഹായം ആയിരിക്കാം.
Thirdly, what we can do is to have good conversations.
മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല സംഭാഷണങ്ങളിൽ ഏർപ്പെടുക.
Please note, I use the word conversation.
നിങ്ങളെ ശ്രദ്ധിക്കുക, ഞാൻ ഉപയോഗിച്ച പദം ഇതാണ്, സംഭാഷണം.
I didn't use the word monologue.
ഒരാള് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നിട്ട് മറ്റേയാൾ കേട്ടുകൊണ്ടിരിക്കുക, അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്.
The point is not even that we should download something into the mind of somebody.
അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ഒരു ഇറക്കുമതി ചെയ്ത് എല്ലാം കൂടെ മറ്റേ ആളുടെ മനസ്സിലേക്ക് കയറ്റി വെക്കുക, ഇങ്ങനെ കൂടെ അല്ല.
Use the word download. We don't want to download everything into that person.
അപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് എല്ലാം കയറ്റി വെക്കുക, ഇങ്ങനെ അല്ല ഉദ്ദേശിച്ചത്.
Also, when we are having conversation, we must understand that we are giving something very precious to that person.
അപ്പോൾ നമ്മൾ ഈ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഈ ഒരു ബോധത്തിലായിരിക്കണം, നമ്മൾ ഈ വ്യക്തിക്ക് കൊടുക്കുന്നത് വളരെ വിലപ്പെട്ട ചില കാര്യങ്ങളാണ് എന്ന്.
Imagine I have a wonderful biscuit in my hand.
എന്റെ കയ്യിൽ ഒരു വളരെ നല്ലൊരു ബിസ്ക്കറ്റ് ഉണ്ടെന്ന് നിങ്ങൾ
സങ്കല്പിക്കുക.
ഡാനിഷ് കുക്കീസ് ആണെന്ന് സങ്കല്പിക്കുക.
Imagine it is very tasty.
ഇത് വളരെ രുചിയുള്ള കുക്കി ബിസ്ക്കറ്റ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കുക.
Oh, good. I like it.
അപ്പോൾ ഞാൻ അത് കഴിക്കുന്നു. രസമാണ്, രുചിയാണ്.
But imagine if I want this to give this biscuit to her.
പക്ഷേ ഞാൻ ഈ ബിസ്ക്കറ്റ് മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചു.
Suppose I want to give this biscuit to her.
അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് ഞാൻ നിനക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചു.
And I am I try to say eat it.
അപ്പോൾ ഇങ്ങനെ കഴിപ്പിച്ച് നിർബന്ധിച്ച് കഴിപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കുവാന്ന് വെച്ചു.
Did you notice a reaction?
അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ പ്രതികരണം എന്തായിരിക്കും നിങ്ങൾ?
Because I was trying to almost put this biscuit into her hand, her natural reaction was she was avoiding, and in fact she was pushing me back.
അപ്പോൾ ഇങ്ങനെ നിർബന്ധിച്ച് ഇങ്ങനെ ബിസ്ക്കറ്റ് കഴിപ്പിക്കാൻ ശ്രമിക്കുവാണെങ്കിൽ ആ വ്യക്തി ഇങ്ങനെ പുറകോട്ട് മാറുകയും ചിലപ്പോൾ നമ്മളെ അങ്ങ് തള്ളി അകറ്റി നിർത്തുകയും ചെയ്യാൻ ശ്രമിച്ചെന്നിരിക്കും.
Why should we push things down others' throat?
ഒരാളുടെ വായിക്ക് അകത്ത് കുത്തി തിരികെ കേറ്റേണ്ട ആവശ്യമുണ്ടോ?
Some so-called evangelists, even if these people are resisting, then they will hold the hands and then somehow try to push in their mouth.
ചില സുവിശേഷികരൊക്കെ എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കേൾക്കുന്നവര് അവര് മാറി മാറി പോവാന്നെങ്കിൽ അല്ലെ കൈയിട്ട് എതിർത്ത് മാറ്റുവാണെങ്കിൽ കൈയൊന്ന് മുറുക്കെ പിടിച്ച് എന്നിട്ട് കുത്തി കേറ്റാൻ.
Well, these evangelists are good evangelists. They actually, that biscuit is really good, or the what they want to give to others is very precious, but they can't just override these people's free will.
Yan oru oru karyam paranjolte, ee suvisheshagar nalla vyaktigala, ee suvishesham nalla suvishesham thanneyana, pakshe nammal mattoru vyaktiyude aa oru free will
മറിച്ച്
നമ്മള് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇങ്ങനെ വേണേ ചെയ്യാം,
so once she sees again, can you also give me a little bit?
അപ്പോൾ അത് കാണുമ്പോൾ മറ്റേ ആള് ഇങ്ങനെ പുതിയോളം നോക്കിട്ട് എനിക്ക് തരാമോ എന്ന് ചോദിച്ചെന്നിരിക്കും.
Well, we can also one brother asked me last week.
കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരൻ എന്നോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി.
He said, brother, I want to do evangelism, but I am social. I am like a I don't have good social skills.
അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, സഹോദര എനിക്ക് സുവിശേഷീകരണം പറയണം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മറ്റുള്ളവരുമായിട്ട് ഇടപെടാൻ ഞാൻ അത്ര മിടുക്കനല്ല.
Okay, it's good that you are aware of your weakness, but in your weakness God will help you.
നിങ്ങളുടെ ബലഹീനതകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധമുണ്ട്, ഒരു നല്ല കാര്യം തന്നെയാണ് സഹോദര, പക്ഷേ ആ ബലഹീനതകളിൽ ദൈവം നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്.
I am reminded of Naaman, the Syrian general servant.
ഒരു അസീരിയ ജനറലിലെ സേവകനായിട്ടുള്ള നാമാനെ കുറിച്ച് ഞാൻ ഓർക്കുന്നു.
He was in a high post in the army.
അദ്ദേഹം ആ സൈന്യത്തിലെ ഒരു ഹൈ ഉന്നത പൊസിഷനിലായിരുന്നു.
And he was not a Jew, he was a Syrian.
അദ്ദേഹം ഒരു യഹൂദനല്ലായിരുന്നു, അദ്ദേഹം സിറിയയിലെ ഒരു മനുഷ്യനായിരുന്നു.
And he was having leprosy.
അദ്ദേഹത്തിന് കുഷ്ഠരോഗം ഉണ്ടായിരുന്നു.
And it was not getting well.
അത് സൗഖ്യപ്പെടുന്നില്ലായിരുന്നു.
And but he had a servant girl who was a Jew.
പക്ഷേ
Israelite.
അദ്ദേഹത്തിന്റെ വീട്ടിൽ വേലക്കായിട്ട് നിന്നിരുന്ന ഒരു യഹൂദ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ഇസ്രായേലിൽ നിന്നുള്ള യഹൂദ പെൺകുട്ടിയായിരുന്നു.
This girl, remember, she is just a servant.
അവൾ അവിടെ ജോലിക്ക് വേണ്ടി വേലയ്ക്ക് വേണ്ടി നിന്നിരുന്ന ഒരു കുട്ടിയായിരുന്നു.
But this servant told Naaman, you see, there is one person in Israel, his name is Elisha. Why don't you go to him? He will be able to heal.
അവൾ നാമാനോട് ഇങ്ങനെ പറയുകയുണ്ടായി, അതേ ഒരു ദൈവദാസനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് എലീഷ എന്നാണ്, അദ്ദേഹം ഇസ്രായേലില്ല, അദ്ദേഹത്തിന്റെ അടുത്തോട്ട് നിങ്ങൾ പോയാൽ നിങ്ങളുടെ രോഗം സൗഖ്യമാകും എന്ന് പറഞ്ഞു.
Now, hearing this, Naaman went all the way to Israel.
ഈ ജോലിക്കാരിയുടെ വാക്ക് കേട്ടിട്ട് ഇസ്രായേലിലേക്ക് നാമാൻ പുറപ്പെട്ടു.
He didn't go to the local doctor, mind you, he went all the way to Israel.
അദ്ദേഹം ഈ അടുത്തുള്ള ഒരു വൈദ്യന്റെ അടുത്തൊന്നും അല്ല പോയത്, ഇസ്രായേൽ വരെ യാത്ര ചെയ്ത് ഈ ദൈവദാസനെ കാണാൻ വേണ്ടി പോയി.
And we know the story that finally he was healed.
എന്നിട്ട് നമുക്കറിയാം പിന്നെ എന്തോ ആണ് സംഭവിച്ചത്, അദ്ദേഹത്തിന് സൗഖ്യം പ്രാപിച്ചു.
Now, why did that Syrian general take the word of that servant girl so seriously?
ഒരു വീട്ടിൽ വേലയ്ക്ക് നിന്നിരുന്ന പെൺകുട്ടിയുടെ വാക്കിനെ ഇത്ര അധികം ഗൗരവത്തോടെ ആ സേനാധിപൻ എന്തിനെടുത്തു?
First reason, maybe he was desperate.
ഇനി ഒരു കാരണം ചിലപ്പോൾ ഇതായിരിക്കാം, എങ്ങനെയെങ്കിലും എനിക്ക് സൗഖ്യം കിട്ടിയാ മതി എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു.
But one other reason could have been that this girl was a good worker and she could be trusted.
പക്ഷേ അതിന് രണ്ടാമത് ഒരു കാരണം ഉണ്ടായിരിക്കാം, ഈ പെൺകുട്ടി വളരെയധികം നല്ലതുപോലെ ജോലി ചെയ്യുന്ന, അവളുടെ അവളെ ഏൽപ്പിച്ചിരുന്ന ചുമതലകൾ നല്ലതുപോലെ വിശ്വസ്തതയോടെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇവളുടെ വാക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വാക്കായിട്ട് ഈ നാമാൻ എടുത്തത്.
ലാസ്റ്റ് വീക്ക് ബ്രദർ രവി സക്കറിയാസ് ഹിസ് മെമ്മോറിയൽ സർവീസ് വാസ് ഹെൽഡ്.
കഴിഞ്ഞ ആഴ്ച ബ്രദർ രവി സക്കറിയാസിന്റെ മരണത്തിന് ശേഷം ഉള്ള ഒരു മെമ്മോറിയൽ സർവീസ് നടന്നിരുന്നു.
At the age of 17, when he had a failed suicide attempt and he was in the hospital, someone handed over a New Testament to him.
Adeham 17 vayasayirunnappol aathmahathyake shramam nadathi angane aashuthriyil kedakkil kedakkumbol aaro oral oru bible adehathinte kayil kondu.
What's the name of that person?
Aa bible kodutha vyaktiyude peru enthayirunnu?
I don't know.
എനിക്കറിയത്തില്ല.
But look at the effect of that.
പക്ഷേ അങ്ങനെ ബൈബിൾ കൊടുത്തേന്റെ ഒരു എഫക്റ്റ് നമ്മൾക്ക് കാണാൻ പറ്റുമല്ലോ.
Hallelujah. Praise be to God for that person who was faithful, who God used in the life of Ravi Zacharias.
രവി സക്കറിയാസിന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിച്ചു. ആ വ്യക്തിക്കായിട്ട്
regarding conversations, let me quickly say we can ask a few questions without really offending the people.
Nammal ingane mattu vyaktiyumayitte sambhashanathil erpedumbol aa vyaktikku muri velpikkatha reethiyile chodikkan pattunna chila chodyangal njan parnu kollatte.
As a you can say that, what do you think about God?
നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ ദൈവത്തിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ മനസ്സിലാക്കൽ?
What are your convictions regarding God?
ദൈവത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്?
What will happen to you when you die?
നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് ചോദിക്കാം.
What do you think is God's purpose in making human beings?
മനുഷ്യരെ സൃഷ്ടിക്കുന്നതിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് ചോദിക്കാം.
Do you have real satisfaction in your life?
നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സംതൃപ്തി ഉണ്ടോ?
I'm not saying you should ask all these questions and bombard people. I mean, these are some starters. I mean, we can say, or some people who say all religions lead to the same God. You can say, when every religion at its basic core is so different, how do you think that all religions will go to the same, lead to the same God?
ഇതെല്ലാം ഒരു ഫോർമുല പോലെ വെടിയുടെ പോലെ തോക്കിന്റെ അകത്തു നിന്ന് ഇറക്കി വിടണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ സാഹചര്യം അനുസരിച്ച് ആ വ്യക്തിയുടെ അവസ്ഥ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ചിലരിങ്ങനെയാണ് പറയുന്നത്, ഓ എല്ലാ മതങ്ങളും ഒരേ ദൈവത്തിലേക്കാണ് നയിക്കുന്നത്. അങ്ങനത്തെ വ്യക്തികളോട് നമുക്ക് ചോദിക്കാം, അതെങ്ങനെയാണ് അടിസ്ഥാനപരമായിട്ടും എല്ലാ മതങ്ങളിലും വേറെ വേറെ വ്യത്യസ്തമായിട്ടുള്ള ദൈവത്തിനെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം ഒരേ ദൈവത്തിലേക്ക് എങ്ങനെ നയിക്കുന്നു?
Especially when we do evangelism in India, this is one major thing which will come up.
പ്രത്യേകിച്ച് ഭാരതം എന്ന ഈ രാജ്യത്തിൽ നമ്മൾ സുവിശേഷീകരണം ചെയ്യുമ്പോൾ ഈ ഒരു ചോദ്യം വളരെ സുപ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്.
Some religions say there are many gods and some religions say there is one God.
ചില മതങ്ങൾ ഒത്തിരി ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നു, പക്ഷേ ചില മതങ്ങൾ പറയുന്നത് ഒരു ദൈവമേ ഉള്ളൂ എന്ന്.
So how can all these religions be true? One of these is, I mean, either there are many gods or there is one God.
അല്ല, അപ്പോൾ ഈ മതങ്ങളുടെ എല്ലാ മതങ്ങളുടെയും പറയുന്നത് എന്നും ഒന്നിച്ച് ഒരേ കാര്യം എങ്ങനെ പറയുന്നു, അതെല്ലാം സത്യം എങ്ങനെയാണ് ആകാൻ പറ്റുന്നത്?
Some people say God is a personal God. In other words, God loves and God cares. But some people say God is impersonal, like a fire or like a wind.
ചിലർ പറയുന്നത് ദൈവത്തിന് ഒരു വ്യക്തിത്വമില്ല, അത് ഒരു ശക്തിയാണ്, ഈ തീയും കാറ്റും അങ്ങനത്തെ ഒരു ശക്തിയാണ്. ചിലർ പറയുന്നു ദൈവം വളരെ വ്യക്തിപരമായിട്ടുള്ള ദൈവമാണ്, നമ്മളെ സ്നേഹിക്കുന്നു, കരുതുന്നു, ജീവിതത്തിൽ ഇടപെടുന്നു എന്നൊക്കെ.
So how can both these be true at the same time?
അപ്പോൾ ഇത് രണ്ടും ഒരേ ദൈവത്തിനെ കുറിച്ച് എങ്ങനെ സത്യമാകാൻ പറ്റും എന്ന് നമുക്ക് ചോദിക്കാം.
People of one religion say that Muhammad is the prophet.
ഒരു മതത്തിലെ ആൾക്കാർ ഇങ്ങനെയാണ് പറയുന്നത്, മുഹമ്മദ് ആണ് പ്രവാചകൻ എന്ന്.
And Christianity says Jesus is the way.
ക്രിസ്തീയ മതം ഇങ്ങനെയാണ് പറയുന്നത്, യേശുക്രിസ്തു മാത്രമാണ് വഴി.
No one comes to the Father except through Jesus.
യേശുക്രിസ്തുവിൽ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല എന്ന് ക്രിസ്തീയ മതം പറയുന്നു.
So we can at least tell the people that come on, I'm not saying Christianity is true, but don't tell all of them is true at the same time. They are very very different and their claims are very different at its very core.
അപ്പോൾ ഇങ്ങനത്തെ ഈ മതത്തിന്റെ കാര്യങ്ങൾ വെച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, എല്ലാ മതത്തിന്റെ അടിസ്ഥാനപരമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങൾ ആയിരിക്കെ ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും?
Now, as people evangelize, as people talk about spirituality, naturally there will be questions, there will be objections.
അപ്പോൾ നമ്മൾ സുവിശേഷീകരണം ചെയ്യുമ്പോൾ, നമ്മൾ ഇങ്ങനെ ദൈവത്തിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് എതിർക്കുന്ന ചിന്തകളോ വാക്കുകളോ വരാം.
Now at that time don't try to bash that person.
അങ്ങനെ എതിർക്കുന്ന ചിന്തകൾ വരുമ്പോൾ ആ വ്യക്തിയെ അടിച്ച് താഴെ ഇടുന്ന രീതിയിലുള്ള സംസാരം പാടില്ല.
We can very carefully and very gently try to answer that person.
വളരെ ശ്രദ്ധയോടെ താഴ്മയോടെ ജെന്റിലായിട്ട് ആ വ്യക്തിയെ നമ്മുടെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം.
The main point is not to win the argument but to win the person.
ആ തർക്കം ജയിച്ച് എങ്ങനെങ്കിലും ജയിച്ചെടുക്കണം എന്നായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. ആ വ്യക്തിയെ കർത്താവിന് വേണ്ടി ജയിച്ചെടുക്കണം എന്നായിരിക്കണം നമ്മുടെ ഉദ്ദേശം.
Of course we must put our arguments there.
നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ അവരുടെ മുമ്പിൽ വെച്ച്
but it should not happen that operation is successful but patient is dead.
പക്ഷേ ഇങ്ങനായി പോകരുത്. ഓപ്പറേഷൻ ശസ്ത്രക്രിയ വിജയിക്കുക തന്നെ ചെയ്തു, പക്ഷെ രോഗി മരിച്ചു എന്നായി പോകരുത്.
What is the use? If the patient has died, what is the use that operation was successful? When we are having conversation, we must have respect for other people's beliefs.
You know,
those beliefs may not be right.
ആ വിശ്വാസങ്ങൾ ശരിയാകണമെന്നില്ല.
But we are not called to rubbish their beliefs.
പക്ഷേ അതിനെ പുച്ഛത്തോടെ നോക്കിയോ ഇതൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കാണരുത്.
Remember, you were unbeliever at one time.
ഒരു സമയത്ത് നിങ്ങളും ഒരു അവിശ്വാസി ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം.
But God had mercy on you.
പക്ഷേ ദൈവം നിങ്ങളോട് കരുണ കാണിച്ചു മാത്രം.
Now we must also be honest.
അത് മാത്രമല്ല, നമ്മളും സത്യസന്ധതയോടെ വേണം അവരുടെ മുമ്പിൽ നമ്മളെ തന്നെ
paint a very ideal picture of ourselves.
Nammala chelappo nammale thanne oru madruga purushan alle madruga stree aitulla reethile nammale thanne pradarshippikkunnu.
Now when we are telling the good news, we must tell the good news about Jesus at the right time.
Nammale suvisesham arikkumbol adu uchithamayittulla samayathu venam ee suvisesham.
You see, even before Jesus preached, God sent John the Baptist to preach baptism of repentance.
യേശു ക്രിസ്തു വന്ന സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം യോഹന്നാൻ സ്നാപകനെ അയച്ച് വഴി ഒരുക്കിച്ചു.
God waited for a long time before at the right time he sent his son.
യേശു ക്രിസ്തുവിനെ ആ ഉചിതമായിട്ടുള്ള സമയത്ത് അയക്കുന്നതിന് മുമ്പ് ആയിട്ട് തന്നെ ദൈവം വളരെ നാളുകൾ കാത്തിരുന്ന് കാര്യങ്ങളെ സാഹചര്യങ്ങളെ ഒരുക്കിക്കൊണ്ടിരുന്നു.
Well, I have to finish this message at 11:55, so including prayer, so I am quickly going to end.
ഞാൻ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാൻ പോവുകയാണ്.
We must tell the bad news before the good news.
നമ്മൾ ദുഃഖകരമായിട്ടുള്ള ദുഃഖവാർത്തയാണ് ആദ്യം പറയേണ്ടത്.
Again, depending on situations.
അത് ഓരോ സാഹചര്യങ്ങളനുസരിച്ചാണ് നമ്മൾ ഇതിനെ പ്രയോഗിക്കേണ്ടത്.
So what did I say? We must give testimony, we must help, we must have conversations where we share the good news.
അപ്പോൾ ഞാൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ആദ്യമായിട്ട് നമ്മുടെ സാക്ഷ്യങ്ങൾ പറയണം, രണ്ടാമതായിട്ട് നമ്മൾ സഹായിക്കാൻ തയ്യാറായിരിക്കണം, മൂന്നാമതായിട്ട് നമ്മൾ മറ്റു വ്യക്തിയുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടണം.
And at the right time we can ask them to commit to the Lord.
അതിന്റെ ആ സംഭാഷണത്തിൽ ഏർപ്പെട്ട് ഉചിതമായിട്ടുള്ള സമയമാകുമ്പോൾ ആ വ്യക്തിയുടെ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ വേണ്ടി ഉത്സാഹിക്കാം.
Remember, we are asking them to give their whole life, to deny themselves, take up cross, follow Jesus, and it is not easy for people to do that. But we must see whether they are ready for that. We must put that before them.
നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, സകലതും ഉപേക്ഷിച്ച് സ്വയം തെജിച്ച് ക്രൂശെടുത്ത് യേശുവിനെ പിൻപറ്റാൻ വേണ്ടി നമ്മൾ അവരോട് പറയുവാണ്. കുറച്ച് മണിക്കൂറുകളുടെ സംസാരത്തിന് ശേഷമാണ് അവരോട് ഇത് നമ്മൾ പറയുന്നത്.
And when we come to that place, when we realize that they are ready, we can ask them to get baptized in water.
അപ്പോൾ അവരെ ഹൃദയപൂർവ്വം അവരെ തന്നെ ഏൽപ്പിക്കാൻ തയ്യാറായി എന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ അവരോട് സ്നാനപ്പെടുവാൻ വേണ്ടി പറയാം.
Even before when they are interested, we can make them to join a small group, a cell group.
ഇങ്ങനെ താൽപര്യം കാണിക്കുന്ന മുമ്പ് തന്നെ അവരെ വേണമെങ്കിൽ നമ്മുടെ ചെറിയ ഗ്രൂപ്പ്സിലേക്ക് അവരെ വരുവാൻ വേണ്ടി വിളിക്കാം.
I would say when some people straight away they bring people to the church, the better thing is talk to them, let them have some interest, and then bring them to the church.
ചില ആൾക്കാരെ നേരിട്ട് തന്നെ അവരോട് സഭയിലോട്ട് വാ എന്ന് പറയാറുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ നല്ല വഴി ഇതാണ്, അവരുമായിട്ട് സംസാരിച്ച് അവരുടെ ഉള്ളിൽ ഒരു താല്പര്യം ഉണർത്തുക. അങ്ങനെ ഉണർത്തി പിന്നെ പതുക്കെ ചെറിയ ഗ്രൂപ്പ്സിൽ കൊണ്ടുവന്ന്.
I want to end by saying that I have a real desire that our church would be a place where more and more people are involved in fulfilling the great commission in some way or the other.
നമ്മുടെ സഭ ഈ മഹത്തായ ദൗത്യം ഏറ്റെടുത്ത് അത് ചെയ്യുവാൻ വേണ്ടി റെസ്പോൺസിബിൾ ആയിട്ട് മുന്നേറണം എന്നാണ്.
ഓൾറെഡി തിങ്സ് ആർ ഹാപ്പനിങ്.
നമ്മൾ ഇപ്പോൾ തന്നെ കുറച്ചൊക്കെ സുവിശേഷീകരണം ചെയ്യുന്നുണ്ട്.
ബട്ട് ഇൻ എ ലവിംഗ് വേ, in the leading and power of the Holy Spirit, may God enable more and more people to be involved in the evangelism.
പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും നടത്തിപ്പിലും ഒരു സ്നേഹത്തില് നമ്മൾക്ക് കൂടുതൽ കൂടുതലായിട്ട് ഈ സുവിശേഷീകരണത്തിന് വേണ്ടി സഭയായിട്ട് നമുക്ക് പങ്കുചേരാം.
These two messages I told to all the people in the church.
ഈ നമ്മുടെ സഭയിലുള്ള എല്ലാ വ്യക്തികളോടുമായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഈ ഞായറാഴ്ചത്തെ സന്ദേശം പറഞ്ഞത്.
But in the coming weeks I want to do a special training.
പക്ഷേ വരുന്ന ആഴ്ചകളിൽ ഞാൻ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് നൽകുവാൻ ആഗ്രഹിക്കുന്നു.
I want to train people who want to do evangelism.
സുവിശേഷീകരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഞാൻ ട്രെയിൻ ചെയ്യുവാൻ
ആഗ്രഹിക്കുന്നു. Or people who are doing evangelism but they want to be more effective.
അവർ ചിലപ്പോൾ സുവിശേഷീകരണം ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ അതിൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് പ്രയോജനപ്പെടാൻ വേണ്ടി ഉള്ള രീതി.
This training is not for everybody.
ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ട്രെയിനിങ് അല്ല.
Only those who are interested.
ഇതിൽ താൽപര്യമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ട്രെയിനിങ്.
Not for the fearful.
ഈരുക്കൾക്ക് വേണ്ടിയുള്ളതല്ല.
But those who want to evangelize.
പക്ഷേ സുവിശേഷീകരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ.
During this training there will be help in with regard to your testimonies, how you can say your testimonies.
അപ്പോൾ ഈ ട്രെയിനിങ്ങിനകത്ത് നിങ്ങൾ എങ്ങനെ സാക്ഷ്യം പറയാം എന്ന് ഞാൻ ട്രെയിനിങ് തരും.
There will be case studies.
അപ്പോൾ അതിന്റെ ചില കേസ് സ്റ്റഡീസ് ഉദാഹരണങ്ങൾ എടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റും.
There will be role plays, for example if this situation comes then what will you do, you know, etc etc.
അപ്പോൾ ചില റോൾ പ്ലേ, അതായത് ഒരു ഡ്രാമ പോലെ ചെയ്ത് ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യും.
There will be help given with regard to dealing with various objections which people bring, how to deal with such things.
അപ്പോൾ ചില എതിർക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം, അതിനെ സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരും.
And not only me, some other people who are good in, or who can train well in these areas, they will also be brought in.
ഞാൻ മാത്രമല്ല, മറ്റുള്ളവരും അവരെ ഈ സുവിശേഷീകരണത്തിൽ വളരെ മുന്നോട്ട് പോയിരിക്കുന്നവര് അവരുടെ സഹായം നമ്മൾ ഈ ട്രെയിനിങ്ങിൽ എടുക്കുന്നതായിരിക്കും.
Listen carefully, all those who are interested to get trained in such a way, it will not just be a theoretical training, it is a very practical training. Please contact me personally through WhatsApp or through phone and I will include you in that list and we will in the coming weeks do start that kind of a training.
ningale srathichu kelkanam ningalku taalparyam ulla ellavaru ondengil WhatsApp ikkudo alle phone vali enne samibikka ningada perugal theruga verunna divasangalil idine kurichulla training nammal nadathunnathayirikkum.
Hallelujah.
Praise God.
Shall we pray? Hallelujah, hallelujah, hallelujah. Loving Heavenly Father, we really want to thank you that you have brought us out of darkness into your marvelous light. Hallelujah, hallelujah. Thank you that you are calling us with this great calling. Thank you that you are giving us this great privilege to share the good news.
ഈ സുവിശേഷം അറിയിക്കാൻ വേണ്ടി അങ്ങയുടെ കൂടെ പങ്കുചേരുവാൻ ഞങ്ങളെ വിളിച്ചതിനായിട്ട് നന്ദി പറയുന്നു.
Thank you that you are calling us to be involved in giving life to the dead.
മരിച്ചവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചതിനായിട്ട് നന്ദി പറയുന്നു.
You are calling us to make disciples of all nations.
സകല ജാതികളിൽ നിന്നും ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നതിനു വേണ്ടി അങ്ങ് ഞങ്ങളെ വിളിക്കുന്നതിനായിട്ട്
നന്ദി. Lord Jesus, you said that as we follow you, you will make us fishers of men.
യേശുക്രിസ്തുവെ, അങ്ങയെ ഞങ്ങൾ പിൻപറ്റുമ്പോൾ അങ്ങ് ഞങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് മാറ്റും എന്ന് അങ്ങയുടെ വാക്യത്തിലുണ്ടല്ലോ.
You please train us, O Lord.
അങ്ങ് ഞങ്ങളെ പരിശീലിപ്പിക്കണമേ.
You please train us, O Lord.
അങ്ങ് ഞങ്ങളെ പരിശീലിപ്പിക്കണമേ.
We bow down before you.
ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ കുമ്പിടും.
In Jesus' name.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ.
Amen.